الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما وهو العلي العظيم. صدق الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബക്കറയിലെ 253 ആയത്തുകളാണ് നാം ഇതിനകം പഠിച്ചത്. 254 55 ആയത്തുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 254 ആയത്തില് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, അംഫിഖു, നിങ്ങൾ ചെലവഴിക്കുക, മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക, മിൻ ഖബ്ലി, മുമ്പായി, അയ്യത്തിയ, വരുന്നതിന് മുമ്പായി, യൗമിൻ, ഒരു ദിവസം, ലാ ബൈഉൻ, ഒരു ക്രയ വിക്രയവും ഒരു വിൽപ്പനയും കച്ചവടവും ഇല്ല എന്നർത്ഥം. ഫീഹി, അതിൽ, വലാ ഹുല്ലത്തുൻ, ഒരു സുഹൃൽബന്ധം, ഒരു ചങ്ങാത്തവും ഇല്ല, വലാ ഷഫാത്തുൻ, ശുപാർശയും ഇല്ല, വൽ കാഫിറൂന, സത്യനിഷേധികൾ, ഹും, അവർ തന്നെ, അള്ളാദിമൂൻ, അക്രമികൾ, അവർ തന്നെയാണ് അക്രമികൾ. അതായത് യാ അയ്യുഹല്ലദീന ആമനു അംഫിഖു മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് വിശ്വസിച്ചവരെ നിങ്ങൾ ചെലവഴിക്കുക, മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉം ഫീഹി വലാ ഖുല്ലത്തും വലാ ശഫാഅ, മിൻ ഖബ്ലി അൻ, ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ്, അന്ന് ക്രയവിക്രയമോ സ്നേഹബന്ധമോ ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ്. വൽ കാഫിറൂനഹുമുൽ ളാലിമൂൻ, സത്യനിഷേധികൾ തന്നെയാകുന്നു അക്രമികൾ. വേദാന്ത വളരെ ലളിതമായ വാക്കുകളാണ് അതിലുള്ളത്, പഠിക്കാൻ എളുപ്പമാണ്. നേരത്തെ വളരെ പ്രാധാന്യപൂർവം ശാരീരിക ജിഹാദിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ദൈവമാർഗത്തിൽ സമർപ്പിക്കേണ്ട ത്യാഗത്തെ സംബന്ധിച്ചൊക്കെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ സത്യനിഷേധത്തിന്റെ ഈ അധർമ്മത്തിന്റെ ഈ അവസ്ഥ ഇല്ലാതാക്കാനും ദൈവിക നീതി ഭൂമിയിൽ സ്ഥാപിക്കാനും വേണ്ടി ദേഹത്യാഗത്തോടൊപ്പം തന്നെ ധനത്യാഗത്തിനും സാമ്പത്തിക ജിഹാദിനും നിങ്ങൾ സന്നദ്ധമാകണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈ ആയത്. അല്ലാഹു തആല നൽകിയതാണ് സമ്പത്ത്, അതാണ് ആ പ്രയോഗം അവിടെ പറഞ്ഞത്, മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയത്. അല്ലാഹു നൽകിയതാണ് സമ്പത്ത്, സമ്പത്തിന്റെ പരമമായ ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ അല്ലാഹു തആലക്കാണ്. ആ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾക്ക് ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകം, മറ്റൊരു ദിവസം വരാനുണ്ട്. അന്ന് ഈ സമ്പത്തൊന്നും ഉപകരിക്കില്ല. വേറെ ശുപാർശകളോ ഇടപാടുകളോ ഒന്നും ഉപകരിക്കാത്തൊരു ദിവസം വരും. അത്തരം ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ ഈ മാർഗത്തിലുള്ള ത്യാഗത്തെ നിഷേധിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ അക്രമകാരികൾ എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലത്ത് ധനത്യാഗത്തിന് വേണ്ടി ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ നമ്മൾ പരലോകത്തെത്തുമ്പോൾ ഈ പൈസ ഒന്നും നമുക്ക് ഉപകരിക്കില്ല. പരലോകത്ത് നിന്ന് മാത്രമല്ല, ദുനിയാവ് വിട്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഉപകരിക്കില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഈ സമ്പത്തൊക്കെ അവിടെ തേച്ചുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പരലോകത്തേക്ക് ഉപകരിക്കും വിധം ഈ സമ്പത്തിനെ നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കണം. നമ്മൾ ചെലവഴിക്കുന്ന പൈസയിൽ ഏറ്റവും ഫലപ്രദമാകുന്നത് നാളെ പാരിസ്ഥിതിക ജീവിത വിജയത്തിന് സഹായകമായ വിധത്തിൽ സമ്പത്തിനെ ചെലവഴിക്കുക എന്നതാണ്. അപ്പൊ അത്തരം ഒരു ദിവസം എത്തിച്ചേരുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും വലിയ ത്യാഗം സഹിക്കേണ്ടതാണ്. തന്റെ കയ്യിലുള്ള പൈസ ഇങ്ങോട്ട് എടുത്തു കൊടുക്കാൻ ആളുകൾക്ക് ഭയങ്കര മടിയാണ്, വിശക്കായി. പക്ഷെ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരാള് സ്വന്തം ജീവിതാവശ്യങ്ങൾക്കും സ്വന്തം സുഖഭോഗങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ ആനന്ദം അയാൾക്ക് നൽകേണ്ടത് പാരിസ്ഥിതിക ജീവിതത്തിന് വേണ്ടി ആ പണം ചെലവഴിച്ചു എന്ന് വരുന്നതാണ്. തന്റെ സുഖഭോഗങ്ങൾക്ക് ചെലവഴിക്കുന്നതിനേക്കാളും പുണ്യകരമാണ് നാളെ തനിക്ക് പരലോകത്ത് അത് ഉപകരിക്കുന്ന ഒരു പണമാക്കി അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ അത്തരം ഒരു ദിവസം ഒരു സഹായവും ഒരു ചങ്ങാത്തവും ഒരു ഇടപാടും ഒരു ശുപാർശയും ഒന്നും നടക്കാത്ത നീതിയുടെ ലോകമായ പരിപൂർണമായ നീതി നടപ്പാക്കപ്പെടുന്ന ആ ഖിയാമത്ത് എത്തുന്നതിൽ അല്ലെ പരലോകം എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, നിങ്ങളെ പൈസ അല്ല അവ നൽകിയതാണ്, വെറും കയ്യോടെ വന്നവരാ നിങ്ങൾ, വെറും കയ്യോടെ തിരിച്ചു പോകുന്നവരുമാണ്. അതുകൊണ്ട് ആ സമ്പത്തിൽ നിന്ന് പരലോകത്തേക്ക് വേണ്ടി നീക്കി വെക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. അങ്ങനെ ചെലവഴിക്കണം. ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർ യഥാർത്ഥത്തിൽ അക്രമികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. ഒന്നുകൂടി നോക്കാവുന്നതിന്റെ അർത്ഥം, യാ അയ്യുഹല്ലദീന ആമനൂയെ, വിശ്വസിച്ചവരെ, അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ അവർക്ക് നാം നൽകിയതിൽ നിന്ന്, അല്ലെങ്കിൽ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, മിൻ ഖബലി അയ്യത്തിയ, വന്നെത്തുന്നതിന് മുമ്പായി, യൗമിനൊരു ദിവസം, ആ ദിവസത്തിൽ, ലാ ബൈഉം ഫീഹി, ഒരു ക്രയവിക്രയവും ഇല്ല, ഒരിടപാടുമില്ല, വലാ ഹുല്ലത്തുൻ, ഒരു ചങ്ങാത്തവും ഇല്ല, വലാ ശഫാ, ഒരു ശുപാർശയുമില്ല, ഒരു ചങ്ങാത്തമോ ഒരു ശുപാർശയോ ഒരു ഇടപാടുകളോ നടക്കാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് വിശ്വസിച്ചവരെ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. വൽകാഫിറൂനഹും അല്ലാദിമൂൻ, സത്യനിഷേധികൾ, അവിശ്വാസികൾ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ അക്രമികൾ. ഇതാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. ഇതിനുശേഷം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ധനത്യാഗത്തിനും ദേഹത്യാഗത്തിനൊക്കെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവാണ്. ആരാണ് അള്ളാഹു എന്ന് വളരെ കൃത്യമായി പരിചയപ്പെടുത്തി തരുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് അടുത്ത 255-ാമത്തെ ആയത്ത്. ആയത്തുൽ കുർസി എന്ന പേരിലാണ് ഈ ആയത്ത് അറിയപ്പെടുന്നത്. കാരണം ഈ ആയത്തിൽ അള്ളാഹുവിന്റെ കുർസിനെ കുറിച്ച പരാമർശം ഉണ്ട്. അതുകൊണ്ട് ഈ സൂറത്ത്, ഈ ആയത്തിന് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളും ആയത്തുകളും അള്ളാഹു താലയുടേതാണ്. എല്ലാം ശ്രേഷ്ഠമാണ്, ഏറ്റവും ഉത്തമവുമാണ്. അതേസമയം ചില സൂറത്തുകൾ മറ്റു ചില സൂറത്തുകളേക്കാൾ ശ്രേഷ്ഠമാണ്. അതുപോലെ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകളേക്കാൾ ശ്രേഷ്ഠമാണ്. ഇപ്പോ സൂറത്തുൽ ഇഖ്ലാസിന് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. അങ്ങനെ ഹദീസുകളിലൊക്കെ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു. ഖുർആന്റെ മൂന്നിലൊന്നാണത്. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ അത് ഖുർആന്റെ മാതാവാണ്, ഖുർആന്റെ അസ്ഥിവാരമാണ്. ഇങ്ങനെയൊക്കെ ഖുർആന്റെ വളരെ പ്രാധാന്യമുള്ള സൂറത്താണ് എന്ന് ഫാത്തിഹയെക്കുറിച്ച് സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നു. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ഈ ആയത്തുൽ കുർസി എന്ന് പറയുന്ന അൽ ബഖറ സൂറത്തിലെ 255-ാമത്തെ ആയത്ത് എന്ന് പഠിപ്പിക്കപ്പെടും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൽ മുൻദിർ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അദ്ദേഹം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, അബൽ മുൻദിർ എന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേരാണ് അല്ലെ വിളിപ്പേരാണ്, യാ അബൽ മുൻദിർ, ഏ അബുൽ മുൻദിർ, അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മാ കഅള, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് അബുൽ മുൻദിർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യ രൂപത്തിൽ ചോദിച്ചു. ഖാല അബുൽ മുൻദിർ റളിയല്ലാഹുവിന് പറയാണ്, കുൽത്തു, ഞാൻ പറഞ്ഞു, അള്ളാഹു റസൂലുഹു ആയ, അള്ളാഹുവിനും അവന്റെ റസൂലിനും നന്നായി അറിയാം. അത് സഹാബാക്കൾ സാധാരണ സ്വീകരിക്കാറുള്ള ഒരു വിനയത്തിന്റെ മര്യാദയുടെ ഒരു ശൈലിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചോദിച്ചാൽ അവർ പറയും ആദ്യം, അത് അള്ളാഹുവിനും റസൂലിനുമാണല്ലോ ഏറ്റവും നന്നായി അറിയുക, ഞാനെല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞ് ചാടി ഉത്തരം പറയുന്ന രീതിയല്ല. വിനയത്തിന്റെയും അദബിന്റെയും സംസ്കാരത്തിന്റെ ഒരു ഭാഗമെന്ന നിലക്ക് സഹാബാക്കൾ എപ്പോഴും പറയാനുള്ള രീതി അള്ളാഹു റസൂലു ആല. വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ കാല പറഞ്ഞു, യാ അബൽ മുൻദിർ അത്തദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മാക അഅളം, അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന് നിനക്കറിയാമോ? വീണ്ടും റസൂൽ ചോദിച്ചപ്പോൾ കാല അദ്ദേഹം പറയാണ്, കുൽത്തു, ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്ത് ഞാൻ ഓതി. ഫളറബ ഫീ സദരി, അപ്പൊ റസൂൽ എന്റെ നെഞ്ചിൽ ഇങ്ങനെ തട്ടി. എന്നിട്ട് വഖാല പറഞ്ഞു, ലിയഹിനിക്കൽ ഇൽമു യാ അബുൽ മുൻദിർ, അബുൽ മുൻദിർ താങ്കൾക്ക് വിജ്ഞാനത്തിന്റെ നിറവുണ്ടാകട്ടെ. റസൂൽ അത് അംഗീകരിച്ച് അദ്ദേഹത്തിന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുക. അത് അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനും അങ്ങനെ തന്നെ ആദ്യം മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. ഉബയ്യ് ഇബ്നു കഅബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിനും അത് മനസ്സിലായിരുന്നു. കാരണം ആയത്തുൽ കുർസിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്, അള്ളാഹുവിനെ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഉലമാക്കൾ പറയാറുണ്ട് അള്ളാഹുവിനെ കുറിച്ച് 18 തവണ അല്ലെങ്കിൽ ളമീറായിട്ടും അല്ലെങ്കിൽ ളാഹിറായിട്ടും പ്രത്യക്ഷമായിട്ടും അള്ളാഹുവിനെ 18 തവണ അതിൽ പരാമർശിക്കുന്നുണ്ട് ആയത്ത്. അത്രയും തവണ അള്ളാഹുവിനെ പരാമർശിക്കുന്ന ഒരു ആയത്ത് അപൂർവമാണ്. അതാണ് ആ സൂറത്ത് ആയത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് അബുൽ മുൻദിർ റളിയല്ലാഹുവിനു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ആയത്തുൽ കുർസിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. ഇത് ഈ ആയത്തിന്റെ മഹത്വമായിട്ട് പറയപ്പെടുന്നു. മാത്രമല്ല ഈ ആയത്ത് വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്റു കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പലപ്പോഴും ഈ ആയത്ത് പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് കേവലം അതര വ്യായാമം പോലെ പാരായണം ചെയ്യുക എന്നതല്ല, ആ ആയത്തിന്റെ ആശയം പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായൊരു ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ അതിനുണ്ട് എന്നതാണ്. ഒരിക്കൽ അഫ്ളലുൽ ഖുർആനി സൂറത്തുൽ ബഖറ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. വഅഅലമു ആയത്തിൻ ഫീഹി ആയത്തുൽ കുർസി, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുണ്ട് അത് ആയത്തുൽ കുർസിയാണ്. വഇന്ന ശൈത്താന ലയഫിറു മിനൽ ബൈത്തിൽ ലദീ യഖ്റഉ ഫീ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് തീർച്ചയായും പിശാചി ഓടിപ്പോകുന്നതാണ്. കാരണം ആ സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസിയുണ്ട്. അത്തരം ആയത്തുൽ കുർസി പാരായണം ചെയ്യും, ആയത്തുൽ കുർസിയെ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാചുക്കൾ ഓടിപ്പോകും എന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല പല സന്ദർഭത്തിലും ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ റസൂൽ പഠിപ്പിച്ചു. മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബ്റകുല്ലി സലാത്തിൽ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ല മൗത്ത്. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ആരെങ്കിലും ആയത്തുൽ കുർസി ദുബ്റകുല്ലി സലാത്തിൽ ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ അവനെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന മറ്റൊന്നില്ല. മരിച്ചു കിട്ടിയിട്ട് വേണ്ട സ്വർഗത്തിൽ പോകാൻ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായിട്ടുള്ളത് മരണമാണ്. അഥവാ മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അയാളെ അള്ളാഹു തആല അതിന്റെ പേരിൽ അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് പഠിപ്പിക്കും. അതേപോലെ തന്നെ മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരത്തോടൊപ്പം ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ കാന ഫീ ദിമ്മത്തില്ലാഹി ഇല സ്വലാത്തിൽ ഉഖ്ര, അടുത്ത നമസ്കാരം വരെ അയാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. ളുഹർ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അസർ നമസ്കാരം വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. അതേപോലെ തന്നെ ഈ ആയത്തിനെ സംബന്ധിച്ച് ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ. ആരെങ്കിലും ആയത്തുൽ കുർസി തന്റെ വിരി കിടപ്പറയിലേക്ക് പോകുമ്പോൾ, കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ആയത്തുൽ കുർസി അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം അയാളുടെ നേരെ ഉണ്ടായിരിക്കും. വലാ യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, നേരം പുലരുന്നത് വരെ അയാളെ പിശാജ് സമീപിക്കുകയില്ല. അപ്പൊ നമസ് കിടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാജിന്റെ ബാധ, പിശാജ് അയാളെ സമീപിക്കുകയില്ല എന്ന് പഠിക്കും. രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിന്റെ മഹത്തമ ദിവസങ്ങളിൽ കടങ്ങി. അപ്പൊ നമസ്കാരത്തിന് ശേഷം കിടക്കാൻ നേരത്തൊക്കെ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് തന്റെ ആദർശത്തെ ഊട്ടിയുറപ്പിക്കുകയും തന്റെ വിശ്വാസത്തെ ദൃഢീകരിക്കുകയും അള്ളാഹുമായുള്ള ബന്ധം ഊഷ്മളമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി സ്വർഗത്തിലേക്കും ഉള്ള അർഹനായിത്തീരുന്നു. അത്തരം ഒരു ഈമാനിക ആവേശമുള്ള ഒരാളുടെ അടുത്തേക്ക് ഒരിക്കലും പിശാജ് എത്തിച്ചേരുക ഇല്ല എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതേപോലെ ഇപ്പൊ വല്ലദീ നഫ്സി ബിയദിഹി ഇന്നലി ഹാദിഹിൽ ആയത്തി ലിസാനൻ വശഫത്തൈനി നുഖദ്ദിസുൽ മലിക ഇൻദ സാഖിലാർശ്, ഈ ആയത്തിന് രണ്ട് ചുണ്ടുകളും ഒരു നാവുമുണ്ട്, അത് അള്ളാഹുവിന്റെ അർശിന്റെ അരികിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. എന്താണ് ഈ ആയത്തിനെ കുറിച്ച് ഇമാം ഖുത്തബി പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു പദവും, ഹിയൽ ഖാഇദത്തുൽ അസാസിയത്തുൽ ദീനി ലിമാ ഫീഹ മിൻ തൗഹീദിൽ ഖാലിസ് വഹിയ അശ്റഫു ആയത്തിൻ ഫിൽ ഖുർആൻ ബിഹാ ഹംസൂന കലിമ വഫീ കുല്ലി കലിമത്തിൻ ഹംസൂന ബർക. ഇതേ അള്ളാഹുവിന്റെ ഈ തൗഹീദിന്റെ അടിത്തറ വ്യക്തമാക്കി തീർക്കുന്ന, ഇസ്ലാമിന്റെ അടിത്തറയെ കൃത്യമായി നിർണയിച്ചു തരുന്ന ആശയം ഉൾക്കൊള്ളുന്നതാണ് ഈ സൂറത്ത്, ഈ ആയത്ത്. മാത്രമല്ല അത് ഖുർആനിലെ ശ്രേഷ്ഠമാണ്. അതിൽ 50 കലിമത്താണ് ഉള്ളത്, വാക്കുകളാണുള്ളത്. ഓരോ വാക്കിനും 50 ബർക്കത്തുകൾ ഉണ്ട്. വഹിയ തഖ്ദിൽ സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊന്നിന് അത് സമമാണ്. ഇങ്ങനെയൊക്കെ ആയത്തുൽ കുർസിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇനി നമുക്ക് ഈ ആയത്തിലേക്ക് കടന്നു നോക്കാം. നമുക്ക് എല്ലാവരും ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ്, ഇതിങ്ങനെ പഠിച്ചാൽ പോലെ നിർബന്ധമായും നമ്മളിലെ മുഴുവൻ പേരും 100% പേരും ഇന്ന് തന്നെ ഇത് കാണാതെ പഠിക്കുക. എല്ലാവർക്കും കാണാതെ അറിയാം, പക്ഷെ കാണാതെ പഠിക്കാത്തവർ കാണാതെ പഠിക്കണം. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷവും കിടക്കാൻ നേരത്ത് രാവിലെയും വൈകുന്നേരവും ഇത് പതിവായി പാരായണം ചെയ്യണം. പാരായണം വെറുതെ പാരായണം ചെയ്യല്ല, ഇന്ന് അർത്ഥ ആശയവും പഠിക്കുന്നത് കൊണ്ട് തീർച്ചയായും അതിന്റെ അർത്ഥവും ആശയവും ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്ത് ഇതിന്റെ മഹത്വത്തിന് ഇതിന്റെ പ്രതിഫലത്തിന് അർഹരായി തീരാൻ ഞാനും നിങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യണം. അല്ലാഹു ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തിലെ 9 സെന്റൻസുകളാണ്, 9 സെന്റൻസുകൾ, 10 ആശയങ്ങളുണ്ട്. ആദ്യത്തെ സെന്റൻസിൽ 2 ആശയം, 10 ആശയങ്ങള്, 9 സെന്റൻസുകൾ. വേണമെങ്കിൽ ഒമ്പത് ആശയം എന്നും പറയാം. ഒമ്പത് സെന്റൻസ്, ആ ഒമ്പത് സെന്റൻസ് ആയിട്ടാണ് ഞാൻ ആ ബോധ്യം. ഒന്നും കൂടി നോക്ക, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഒന്ന്, ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. രണ്ട്, ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ്. മൂന്ന്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. നാല്, يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء. وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم. 9, انا 9 സെന്റൻസ് ആണ് ഉള്ളത്. ഇതിന്റെ സൗന്ദര്യമൊക്കെ ഭയങ്കരമായിട്ട് കിതാബുകളിലൊക്കെ കാണാം. ഈ ആയത്തിന് ഒരുപാട് ബന്ധങ്ങളും സൗന്ദര്യാത്മകവുമായ ഘടനയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ആദ്യത്തെ ആയത്തും ആദ്യത്തെ സെന്റൻസ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അതും ഒമ്പതാമത്തവും തമ്മിൽ കണക്റ്റഡാണ്. ഒരേ ആശയഘടനയിലും ഒന്നും ഒമ്പതും രണ്ടും എട്ടും ആ അർത്ഥം പറയുമ്പോൾ പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി, നേരം ഓരോ ശരിയായി തരാം. അതേപോലെ മൂന്നും ഏഴും നാലും ആറും അഞ്ച് സ്വതന്ത്രവുമായിട്ട് കാണാൻ കഴിയും. അത് നിങ്ങളിങ്ങനെ ആശയം പഠിക്കുമ്പോൾ അർത്ഥം പഠിക്കുമ്പോൾ പിന്നെ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ പല രീതിയിലും ഇതിന്റെ വലിയ വലിയ വിശദീകരണങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് വല്ലാതെ വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതിന്റെ വിശദീകരണമാണ് ഇനി നമ്മൾ ഖുർആനിലൊക്കെ പഠിക്കാൻ പോണത്. പക്ഷെ അത് നമ്മൾ ആ പഠിക്കാൻ പോണ കാര്യം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രഥമമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആയത്തിൽ അല്ലാഹു തആലയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അല്ലാഹു അല്ലാത്ത ഒന്നിനെ കുറിച്ചും പറയുന്നില്ല. അല്ലാഹു തആലയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞല്ലോ 17-18 തവണ ളമീർ, ളമീർ എന്ന് പറഞ്ഞ പ്രോനൗൺ ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് അല്ലാഹുവിനെ വിശേഷിപ്പിച്ചോ ആണ് ഇത് പറയുന്നത്. ഏറ്റവും ആദ്യം തന്നെ തുടങ്ങുന്നത് അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. ഇപ്പൊ തന്നെ അർത്ഥം പഠിക്കണം. പഠിക്കാൻ കഴിയാത്തവര് യൂട്യൂബ് നോക്കിയിട്ട് കാണാൻ അർത്ഥം പഠിച്ചിരിക്കണം. അല്ലാഹു അല്ലാഹു ലാ ഇലാഹ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഞാൻ അങ്ങനെ അർത്ഥം പറയാറുള്ളൂ. ആരാധ്യം എന്ന് മാത്രം ചുരുക്കി പറയണില്ല. നമുക്ക് വിശദീകരിച്ച ആശയം മനസ്സിലാക്കിയാൽ മതി. കാരണം ഇലാഹിന് മലയാള വാക്കിന്റെ എന്താ ചെയ്യാ, ഇലാഹ് എന്നതിനൊരു മലയാള വാക്കില്ല. ഏതെങ്കിലും ഒരു മലയാള വാക്ക് പറഞ്ഞാലേ പൂർണ്ണമാവൂല. അല്ലാഹു അല്ലാഹു ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരാരാധ്യനുമില്ല, ഒരു ദൈവവുമില്ല, ഒരു രക്ഷകനുമില്ല, ഒന്നുമില്ല. അതാണ് ലാ ഇലാഹ ഇലാഹില്ല. ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അല്ലാഹു അല്ലാഹു, അതാണ് ആദ്യത്തെ ഹെഡിങ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അൽ ഹയ്യ്, അവൻ ജീവത്തായുള്ളവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ജീവൻ ജീവനുള്ളവനാണെന്ന് പറഞ്ഞാൽ പറ്റൂല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഞാൻ വിശദീകരിക്കും. അൽ ഖയ്യൂം, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്, സർവനിയന്താവാണ്, സ്വയം നിലകൊള്ളുന്നവനാണ്. അൽ ഹയ്യ്, എല്ലാ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, ആ എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ചുണ്ടൊക്കെ അനങ്ങിക്കോട്ടെ, അവിടെ ആരും കേൾക്കണ്ടാവില്ല. അപ്പൊ അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അൽ ഹയ്യ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അതാണ് ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം. അർത്ഥം പറയാം, കിന്നിട്ട് പിന്നെ വേണ വിശദീകരിക്കാം. ലാ തഖുദുഹു, അവനെ പിടികൂടുകയില്ല, അവനെ ബാധിക്കുകയില്ല. ലാ തഖുദുഹു, അവനെ ബാധിക്കുകയില്ല, പിടികൂടുകയില്ല. സിനത്തുൻ, മയക്കാം, തൂങ്ങിയുറക്കം, പ്രാഥമിക നിദ്ര, മയക്കം. ഖുർആൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇടക്ക് വരുന്ന തൂക്കല്ല, അതിനാണ് സിനത്ത് എന്ന് പറയാം. ഞാൻ പറിച്ചത് വലാനവും, ഉറക്കവും. അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. പഠിച്ചില്ല രണ്ടാമത്തെ സെന്റൻസ്? ലാ തഖുദുഹു, അവനെ ബാധിക്കുകയില്ല. സിനത്തുൻ, മയക്കം. വലാനവും, ഉറക്കം. അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ലഹൂ അവന്റേതാണ്, അവനുള്ളതാണ്. മാഫിസമാവാത്തി ആകാശങ്ങളിലുള്ളത്, വമാഫിൽ അർദ് ഭൂമിയിലുള്ളതും, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനുള്ളതാണ്, അവന്റേതാണ്. ലഹൂ അവന്റേതാണ് അല്ലെ അവനുള്ളതാണ്. മാഫിസമാവാത്തി ആകാശങ്ങളിലുള്ളതും, ഒമാഫിൽ അർദ് ഭൂമിയിലുള്ളതും. മൂന്നാം പിന്നെ ശുപാർശ ചെയ്യുന്നവനായി ആരുണ്ട്? മൻ ആരുണ്ട്? അങ്ങനെ അർത്ഥം വെച്ചു. ശുപാർശ ചെയ്യുന്നവനായി ആരുണ്ട്? മൻ ആരുണ്ട്? ശുപാർശ ചെയ്യുന്നവനായി ആരുണ്ട്? ഇന്ദഹു അവന്റെ അടുക്കൽ, ഇല്ലാബി ഇദിനിഹി അവന്റെ അനുമതി കൂടാതെ, അവന്റെ അനുമതി കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരായി ആരുണ്ട്? യഹ്ലമു അവൻ അറിയും, അള്ളാഹു അറിയുന്നു. മാ ബൈന ഐദീഹിം അവരുടെ മുന്നിലുള്ളത്, അവരുടെ കൈകൾക്കിടയിലുള്ളതെന്ന് മുമ്പിലുള്ളത്, വമാ ഖൽഫഹും അവരുടെ പിമ്പിലുള്ളതും അവരുടെ മുമ്പിലുള്ളതും അവൻ അറിയുന്നു. യഹ്ലമു അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം അവരുടെ മുമ്പിലുള്ളതും, വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളതും. വലാ യുഹീത്തൂന അവർ വലയം ചെയ്യുകയില്ല, അവർ സൂക്ഷ്മമായി അറിയുന്നില്ല എന്നർത്ഥം. വലയം ചെയ്തു എന്ന ചരിത്ര സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്നില്ല, അറിയുന്നില്ല എന്നുള്ള അർത്ഥം. ബിഷൈഇൻ യാതൊന്നിനെ പറ്റിയും അറിയുന്നില്ല, മിൻ ഇൽമിഹി അവന്റെ അറിവിൽ നിന്ന് അവർ യാതൊന്നും അറിയുന്നില്ല. ഇല്ലാ ബിമാ ഷാഅ അവൻ ഉദ്ദേശിച്ചതൊഴികെ, അവൻ ഉദ്ദേശിച്ചതൊഴികെ അല്ലാതെ അവനൊന്നും അറിയുന്നില്ല. അള്ളാഹ് ഉദ്ദേശിച്ചതല്ലാതെ യാതൊരു അറിവും അവൻ കരസ്ഥമാക്കുന്നില്ല. വസിയ കുർസിയുഹു, വസിയ വിശാലമായിരിക്കുന്നു. കുർസിയുഹു അവന്റെ രാജപീഠം, അവന്റെ കുർസി. അസ്സമാവാത്തി വല്ലർദ് ആകാശങ്ങളും ഭൂമിയും, ആകാശങ്ങൾക്കും ഭൂമിക്കും വിശാലമായിരിക്കുന്നു അവന്റെ അവന്റെ അധികാരപീഠം. വലായ ഊദുഹു അവനെ ഭാരപ്പെടുത്തുന്നില്ല, വിഷമിപ്പിക്കുകയില്ല. ഹിഫ്ലുഹുമാ അവ രണ്ടിനെയും സംരക്ഷിക്കൽ അവന് പ്രയാസപ്പെടുത്തുന്നില്ല, അവന് ഭാരമാകുന്നില്ല. വഹുവ അവൻ അൽ അലിയെ ഉന്നതനാണ്, അൽ അലീം മഹാനാണ്. വഹുവ അവൻ അൽ അലിയെ ഉന്നതനാണ്, അൽ അലീം മഹാനാണ്. ഇനി നിങ്ങൾ ഈ 9 സെന്റൻസിൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ പ്രോനാണാവിട്ട, അല്ലെങ്കിൽ അള്ളാഹു ആദ്യത്തെ നോക്കി, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അതില് അള്ളാഹു ഉണ്ട്, ഹയ്യുൽ ഖയ്യൂം ഒക്കെ ഉണ്ട്. ലാ തഅഖുദുഹു അവിടെ ഹൂ കണ്ടില്ലേ, ആ ഹൂ എന്ന ലമീർ അള്ളാഹുവിനെ കുറിച്ചാണ്. അവനെ ബാധിക്കുകയില്ല. ലാ തഅഖുദുഹു തിനത്തുംബലാനോ, ലഹു അവനുള്ളതാണ്, അവിടെ ഹു അള്ളാഹുവിനെ കുറിച്ചാണ്. ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഹു, അവിടെ കണ്ടില്ലേ, അത് അള്ളാഹുവിനെ കുറിച്ചാണ്. യഹ്ലമു, യഹ്ലമു എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്ന് മാത്രല്ല, അവൻ അറിയുന്നു എന്നാ, അതിന്റെ ഉള്ളില് അവൻ എന്ന് പറയുന്ന ലമീർ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഹുവ എന്നുള്ള ലമീർ. അപ്പൊ അവിടെ അള്ളാഹുവിനെ കുറിച്ച്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി അവന്റെ അറിവിൽ നിന്ന്, അവിടെ അള്ളാഹുവിനെ കുറിച്ചുണ്ട്. ഇല്ലാ ബിമാ ഷാഅ അവിടെയും. പിന്നെ വസിയ കുർസിയുഹു അവന്റെ കുർസി, അവിടെ അള്ളാഹുവിനെ കുറിച്ചുണ്ട്. വലാ യഊദുഹു അവിടെയും ഹു അള്ളാഹുവിനെ കുറിച്ചാണ്. വഹുവ അവൻ അൽ അലി അൽ അലീം ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ചാണ്. അപ്പൊ ശരിക്കും അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു ആയത്താണ്. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അല്ലാഹു എന്ന് പറഞ്ഞാല് അലിഹ എന്നതിന്റെ അല്ല് ചേർത്താണ് ഇലാഹ് എന്നത് വരുന്നത്. അതിന്റെ അല്ലാഹു എന്ന പദത്തിന് യഥാർത്ഥത്തിൽ വളരെ പ്രത്യേകതയുണ്ട്. ഇസ്മുല്ലാഹിൽ അസം, അല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമം ശരിക്കും അല്ലാഹു എന്നുള്ളതാണ്. അല്ലാഹു എന്നുള്ളതാണ് നാമം, ബാക്കിയുള്ളതൊക്കെ അല്ലാഹുവിന്റെ ഗുണനാമങ്ങളാണ്. വലില്ലാ ഈ അസ്മാഹുൽ ഹുസ്ന, എല്ലാ ഗുണനാമങ്ങളും അള്ളാഹുവിനുള്ളതാണ്. അതനുസരിച്ച് വിളിക്കാന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ നാമം ശരിക്ക് അള്ളാഹു എന്നതാണ്. അതിന് ബഹുവചനമില്ല, അതിന് സ്ത്രീലിംഗമില്ല, അതിന് ആ പേര് വേറൊരാൾക്കും ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അള്ളാഹു എന്ന പേരൊരാൾ വേറെ ആളിടാറുണ്ട്, റഹ്മാൻ റഹീം അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ്. പക്ഷെ അള്ളാഹു എന്ന പേര് വേറൊരാൾക്കില്ല. ഇപ്പൊ അള്ളാഹു എന്നതിന്റെ അതൊരുപാട് വിശദീകരിക്കണം. ഇനി പറയും ഓരോ ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ മനസ്സിലായി. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, ഞാൻ ഒരിക്കൽ തന്നെ വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹു ഇല്ല. ഇസ്ലാം അള്ളാഹ് ഇലാഹാണെന്ന് മാത്രമല്ല പറയുന്നത്, അള്ളാഹു അല്ലാത്ത സകല ഇലാഹുകളെയും യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ, യഥാർത്ഥത്തിൽ അനുസരിക്കപ്പെടാൻ, യഥാർത്ഥത്തിൽ അടിമപ്പെടാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ബിഹഖിൻ, യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ്. ഇലാഹായിട്ട് പലരും സങ്കല്പിക്കും, പക്ഷെ യഥാർത്ഥ ഇലാഹായി അള്ളാഹു അല്ലാതെ വേറെ ഒരു ശക്തിയുമില്ല. ഒരാളിൽ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യൂ, ആരാധിക്കൂ, അള്ളാഹുവിനെ മാത്രമേ ഞാൻ വണങ്ങൂ, അവന്റെ കൽപ്പനകൾ മാത്രമേ ഞാൻ സ്വീകരിക്കൂ, അവന് മാത്രമേ ഞാൻ അടിമപ്പെടൂ, അവന്റെ വ്യവസ്ഥ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ, അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ തലകുനിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ വണങ്ങുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ സങ്കടപ്പെടുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ്. അതാണ് ഇവിടെ ഒന്നാമതായി പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ. തുടർന്ന് പറയുന്നു, അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആ അല്ലാഹു, അല്ലാഹുവിനെ, അല്ലാഹു ആദിയിലേ ഉണ്ടായിരുന്നവനാണ്. നമ്മൾക്ക് സാധാരണ ജീവനുള്ള പോലെ അല്ല അല്ലാഹുവിന് ജീവൻ എന്ന് പറയും. അവന്റെ ജീവൻ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അവൻ പിന്നെ തവക്കൽ അലൽ ഹയ്യിൽ ലദീലായം, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൽ നിങ്ങൾ വരമേൽപ്പിക്കുക. കാരണം അള്ളാഹു അല്ലാത്തതൊക്കെ നശിക്കും. എല്ലാം നശിക്കും, അള്ളാഹു താല മാത്രം അവശേഷിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം മൂന്ന് സ്ഥലത്താണ് ഹയ്യുൽ ഖയ്യൂം എന്ന് പ്രയോഗിച്ചത്. ഒന്നേ ആയത്തുൽ കുർസിയില്, അതേപോലെ തന്നെ ആലു ഇമ്രാന്റെ തുടക്കത്തില്, അതേപോലെ താഹാ സൂറത്തില് വാനത്തിൽ വുജൂഹുലിൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന, എല്ലാം അടക്കി ഭരിക്കുന്ന ആ അള്ളാഹുവിനെ എല്ലാ മുഖങ്ങളും കീഴൊതുങ്ങുന്ന ഒരു ദിവസത്തെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നു. വളരെ ഉന്നതമായൊരു വിശേഷണമാണ് ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നത്. സോറി, അതാണ് ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നത്. അപ്പൊ ഹയ്യുൽ ഖയ്യൂം എന്നാണ് അള്ളാഹുവിന്റെ ഗുണനാമമാണ്. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നാൽ, കോടാനു 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 കോടി നക്ഷത്ര ഗോളങ്ങളെയും നമ്മളെ കൊറോണ വൈറസിനെ വരെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. പഠിച്ചവൻ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങള്. പ്രപഞ്ചത്തിൽ ഉടനീളം രോഗാണുക്കളും ജീവജാലങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനെ അതിൻ്റെതായ ഘടനയിൽ, മഴയെ നിയന്ത്രിക്കുന്നു, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു, എല്ലാത്തിനെയും ഭൂമിയുടെ കറക്കത്തെ, സ്പീഡിനെ, അതിൻ്റെ ഓരോ ചലനങ്ങളെയും എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹുത്താല. അവന്റെ പരമാധികാരമാണ്, അതാണ് ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കും. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിന് അന്ത്യമില്ല, അവൻ ആദിയിലേ ഉണ്ടായിരുന്നവനാണ് എന്ന നിലക്കാണ് മനസ്സിലാക്കുക. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചാടിപ്പോവാണ്. അല്ല, ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കില്ല. ചെറിയ മയക്കം അല്ലെങ്കിൽ നല്ല ഗാഢ നിദ്ര, ഇത് രണ്ടും അള്ളാഹുവിനെ ബാധിക്കില്ല. കാരണം അള്ളാഹുവിന് അങ്ങനെ ഉറങ്ങാൻ കഴിയില്ല. കാരണം കോടാനു 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 കോടി നക്ഷത്ര ഗോളങ്ങളെയും പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും അടക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? ക്രൈസ്തവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, ദൈവം ആറ് നാളുകൾ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഏഴാം നാൾ ഉറങ്ങി. അങ്ങനെയുള്ള കാഴ്ചപ്പാട് ഇസ്ലാം അംഗീകരിക്കുക. അള്ളാഹ്ക്ക് അങ്ങനെ ഉറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അള്ളാഹു അങ്ങനെ ഉറങ്ങുന്ന ഒരു ഉറക്കം വരേണ്ടി വരുന്ന ഒരു ശക്തിയല്ല. ഇന്നല്ലാഹ അസ്സബജല്ല ലാ യനാമു വലാ യംബഗീലഹു അയ്യനാമാന്ന്. അള്ളാഹു ഉറങ്ങുന്നില്ല. ഉറങ്ങാന്നുള്ളത് അള്ളാഹുവിന് ഭൂഷണവുമല്ല. ഇപ്പൊ നമ്മള് അള്ളാഹുവിന്റെ ഗുണനാമങ്ങളെ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുകയാണ്. സ്പേക്കറുമുണ്ട്, എന്നാലും ഈ ബാക്കിൻ്റെ നാളെ പറഞ്ഞാലും പറയാണ്. അതായത് അള്ളാഹുവിന്റെ ഗുണനാമങ്ങളിൽ ചിലത് സിഫാത്തുൻ സുബൂത്തിയ എന്ന് പറയും. സാധാരണ ഉണ്ട് എന്ന് പറയുന്ന സവിശേഷത, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, റഊഫാണ്, ഇതൊക്കെ അള്ളാഹ് ഉണ്ട് എന്ന് പറയുന്ന സവിശേഷതകളാണ്. അതേപോലെ സിഫാത്തുൻ സൽബിയ, നീ ഊരിക്കളയുന്ന, നീക്കിക്കളയുന്ന, ഇല്ലാതെ ഇല്ല എന്ന് പറയുന്ന ചില സവിശേഷത, അതിലാണ് അള്ളാഹുവിനെ ഉറക്കം ഇല്ല. അള്ളാഹുവിന് മരണം ഇല്ല, അള്ളാഹുവിന് മയക്കമില്ല, അള്ളാഹുവിന് സന്താനങ്ങൾ ഇല്ല. സാധാരണ നമുക്കൊരു സംഗതി ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ പൂർണ്ണ അപൂർണതയുടെ ഭാഗമാണ്. പക്ഷെ അള്ളാഹുവിന് ഇല്ല എന്ന് പറയുന്നത് അവന്റെ കമാലിയത്തിന്റെ, അവന്റെ പരിപൂർണതയുടെ പ്രത്യ സവിശേഷതയാണ് എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് ഉറക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് എന്തോ അസുഖമുണ്ട് എന്നാണ്. ഒരാൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞാൽ എന്തോ പോരായ്മ ഉണ്ട് എന്നാണ്. അയാൾക്ക് സന്താനോത്പാദന ശേഷി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയം അള്ളാഹുവിന് മക്കളില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കമാലിയത്തിന്റെ പൂർത്തീകരണമാണ്, അള്ളാഹുവിന്റെ സവിശേഷതയുടെ പൂർത്തീകരണമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും ചരി. അത് അള്ളാഹുവിന്റെ പരിപൂർണതയുടെ ഭാഗമാണ്. അള്ളാഹുവിന് ഉറക്കല്ല എന്ന് പറഞ്ഞാൽ രോഗമല്ല, അത് അള്ളാഹുവിന്റെ ഔന്നിത്യത്തിന്റെ കമാലിയത്തിന്റെ അവന്റെ പൂർണതയുടെ ഭാഗമാണ്. മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. അള്ളാഹുവിന് മയക്കമില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സവിശേഷതയാണ്. അതാണ് സിഫാത്തുൻ സൽബിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പെട്ടതാണ് അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ ഇല്ല. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. എത്ര വിശദീകരിക്കണം അല്ലേ? അതൊക്കെ ഇനി ഖുർആനിൽ വിശദീകരിക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, നമ്മുടെ ശരീരമടക്കം അള്ളാഹുവിൻ്റെതാണ്. നമ്മുടെ മക്കളെ കാണുമ്പോൾ നിന്റെ മോനാന്നൊക്കെ തോന്നാം, പക്ഷെ അതിലപ്പുറം തോന്നുന്നത് അള്ളാഹിന്റെ സൃഷ്ടിയാണ്. ഈ കുട്ടി അള്ളാഹിൻ്റെതാണ്, അള്ളാഹ എനിക്ക് തന്നതാ. ഈ നമ്മുടെ വീട് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ വീടാന്നൊക്കെ വിചാരിക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ ഈ വീടിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, നമ്മുടേതല്ലോ. ഇതിന്റെയൊക്കെ പരമാധികാരം, ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമാണ്. ലഹു മാഫിസ് സമാവാത്ത്, ആരും ഒരാളും അവകാശപ്പെടുന്നില്ല. എന്ത് ഞാൻ പഠിച്ചതാന്ന് പറയുന്ന ഒരാളും അതല്ലാതെ ലോകത്ത് വന്നിട്ടില്ല. അള്ളാഹു അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാണോ സൂര്യനെ സൃഷ്ടിച്ചേ, ഭൂമിയെ സൃഷ്ടിച്ചേ, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചേ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചേ? അനറബ്ബുക്കുമുല്ല അവലാന്ന് വാദിച്ച ഫിറോൻ അടക്കം പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളാണ് ദൈവം, ഞങ്ങളാണ് റബ്ബ് എന്നും ഞങ്ങളാണ് ഇലാഹ് എന്നും വാദിച്ചവർ പോലും ഞങ്ങളാണ് ഇതിനെ പടച്ചുണ്ടാക്കിയത് എന്ന് വാദിച്ചിട്ടില്ല. എല്ലാ ഹാലിക്കു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ച സ്രഷ്ടാവ് അള്ളാഹുവാണ്. അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥനും യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. നമ്മുടെ മനസ്സിൽ ആയി തോന്നുമ്പോ നമ്മുടെ എല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് തോന്നണം. യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു. അതുകൊണ്ടാണ് കുട്ടി മരിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞ, ഇന്നാലില്ല, കുട്ടി അള്ളാഹിൻ്റെതാണ്. അതേപോലെ ഞാനും അല്ല. അതുകൊണ്ടാണല്ലോ ഒരു സഹോദരി അദ്ദേഹത്തെ, അവരുടെ കുഞ്ഞു മരിച്ചപ്പോ ഭർത്താവിനോട് മരണവിവരം പറഞ്ഞത് എങ്ങനെ? നമുക്കൊരാൾ ഒരു സാധനം തന്നാൽ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. അതിന്റെ ഉടമസ്ഥൻ ചോദിച്ചാൽ കൊടുക്കണ്ടേ? കൊടുക്കണം. എന്നാൽ നമ്മളെ കുട്ടിനെ അള്ളാഹ് എടുത്തു. അഥവാ നമ്മുടെ കുട്ടി അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ് തന്നതാണ്, ആ കുട്ടി അള്ളാഹു തിരിച്ചെടുത്തു. ഒരു കുട്ടിയുടെ മരണ വിവരം ഭർത്താവിനോട് പറയുന്ന വിശ്വാസ രീതിയാണത്. ആലോചിച്ച് നോക്കിയേ, ലഹൂമാ ഫിസ്സമാവാതി വമാ ഫിൽ അർ മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ഇതാണ് കുറച്ച് വിശദീകരിക്കണ്ടേ. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു, അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരായി ആരുണ്ട്? ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി കൂടാതെ. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ചില ആളുകൾക്കും മഹാന്മാർക്കും അമ്പിയാക്കന്മാർക്കും ഒക്കെ അള്ളാഹു അനുവാദം നൽകുന്നുണ്ട്. ആർക്കും ശുപാർശ ചെയ്യാൻ പാടില്ല എന്ന് കൂടാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നമ്മുടെ നാട്ടിലെ രീതിയിലല്ലാത്ത രീതിയിലുള്ള ശുപാർശയാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെങ്ങനെ ശുപാർശ? ഇപ്പൊ നമ്മൾ ഒരാളോട്, ഇപ്പൊ ഒരാൾക്കൊരു ജോലി വേണം, ആ ജോലി കൊട്ടേണ്ട ഒരാളോട് അയാൾക്ക് വേണ്ടത്ര സർട്ടിഫിക്കറ്റോ അതൊന്നുമില്ല, നമ്മൾ പറയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് ജോലിക്ക് കയറ്റണം. ഇതൊരു ശുപാർശയാണ്. രണ്ട്, ജോലി കൊടുക്കുന്ന ആൾക്ക് ഇയാളെ കുറിച്ച് അറിയില്ല, അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും, ഇയാൾ എനിക്ക് കുറെ കാലമായിട്ട് പരിചയം, ഇയാൾ നല്ല വ്യക്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇയാൾക്ക് ജോലി കൊടുക്കണം. അള്ളാഹുവിനോട് ഇങ്ങനെ ശുപാർശ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാളെ കുറിച്ച് മറ്റാരേക്കാളും ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവിനാണ്. അപ്പൊ അള്ളാഹുവിന് മറ്റൊരാളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഉറക്കം വരേണ്ട ആർക്കെങ്കിലും? വീഡിയോയിൽ ആരോ ഉറക്കം തൂങ്ങണ പോലെ ഒന്ന് ഇറക്കിരിക്കി. ആ ആയത്തുൽ കുർസി പഠിക്കുമ്പോ ഉറക്കം തോന്നി, അയ്യേ ശൈത്താൻ അവിടെ വരാൻ പാടില്ല, ഇറക്കിരിക്കും. ആ അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞാല് അള്ളാഹുവിന് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ട്, ശുപാർശകളിൽ സാധാരണ നടക്കൽ അനീതിയാണ്. അനീതി അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു നീതിമാനാണ്. അപ്പൊ ശുപാർശ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അവിടെ വായ തുറക്കാൻ ഒരാൾ അള്ളാഹ് അനുവദിക്കൂല. പകരം അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണത്തിന് ഷഫാഅത്തുൽ കുബ്ര ഏറ്റവും വലിയ ശുപാർശ. വിചാരണ ചെയ്യപ്പെടാതെ ജനങ്ങളൊക്കെ ഇങ്ങനെ മഹ്ശറിൽ വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നുണ്ട്, റബ്ബേ വിചാരണ ചെയ്ത് ഞങ്ങളെ രക്ഷാശിക്ഷകൾ നിർണയിച്ചു തരണേ. ഇത് അല്ലാഹു തആല അതിന്റെ ഒരു ക്രമത്തിൽ വെച്ച വാഗമാണത്. അല്ലാതെ നമ്മൾ ഇവിടുന്ന് എന്തൊക്കെയോ തമ്മാടിത്തം പൂക്കിത്തരൊക്കെ കാണിച്ച് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന തെറ്റിദ്ധരിച്ച് പോകരുത്, അങ്ങനെ ഇല്ല. മന്ദല്ലദി യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിദിനിഹി, അവന്റെ അനുമതി കൂടാതെ അവനോട് ശുപാർശ ചെയ്യുന്ന ഒരാളും ഇല്ല. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും പറഞ്ഞത്, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കാവില്ല, വലാ ഊനി അൻകി മിനല്ലാഹി ശൈഅ അങ്കിലി നഫ്സിക്ക് മിനന്നാർ, നിന്നെ നരകത്തിൽ നിന്ന് നീ തന്നെ കാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇത് ഷഫാഅത്തിനെ കുറിച്ച് ഒരുപാട് മാമിൻ ഷഫീഇൻ ഇല്ലാ മിംബാദി ഇദിനിഹി, അവനെ കൂടാതെ ആരുണ്ട് ശുപാർശ ചെയ്യുന്ന ഒരാളില്ല എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ഷുഫാവുന, ഞങ്ങൾക്ക് ശുപാർശകർ അവിടെ ഉണ്ടെന്നാ, അതിനെ നിഷേധിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത്. അവിടെ ശുപാർശകരും ഇല്ല, അവിടെ അള്ളാഹുവിന്റെ നീതിയായിരിക്കും നടപ്പാക്കുക എന്നാണ് പറയുന്നത്. യവലമു, അവൻ അറിയും, മാ ബൈന ഐദീഹിം അവരുടെ മുമ്പിലുള്ളതും, ഒമാ ഹൽഫഹും അവരുടെ പിന്നിലുള്ളതും അള്ളാഹു അറിയും. നമ്മുടെ രഹസ്യവും പരസ്യവും നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ അള്ളാഹു തആലക്ക് അറിയും. നമ്മൾ എന്ത് വിചാരിക്കുന്നു അള്ളാഹു അറിയും. യവലമു മാ ഫി സുദൂർ, നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു. യവലമു മാ തുവസ്വിസു ഫി സുദൂറിഹിം, നമ്മുടെ ഹൃദയത്തിന്റെ ചാഞ്ചല്യം അറിയുന്നവനാണ് അള്ളാഹു. യവലമു ഹായിനത്തല്ലാഹുവിൻ, ഈ കണ്ണിന്റെ ഒളിഞ്ഞുനോട്ടം പോലും അള്ളാഹു അറിയും. ആ അള്ളാഹു അറിയാതെ ഒരിട പോലും വീഴുകയില്ല, ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എല്ലാ രഹസ്യങ്ങളും അള്ളാഹു അറിയും. ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഹർദലിൻ ഫതകും ഫി സഹ്റത്തിൻ ഔ ഫി സമാവാത്തി ഔ ഫിൽ അർദി യഅ്തി ബിഹി അല്ലാഹ്. നിങ്ങൾ ആകാശത്തിലോ ഭൂമിയിലോ പാറക്കെട്ടിലോ എവിടെ വെച്ച് ചെയ്താലും അള്ളാഹു അത് കൊടുക്കും. അള്ളാഹനെ വെട്ടിച്ചൊരു പണിയും നടക്കില്ല. കാരണം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ നിങ്ങളുടെ കൂടെ വഹുവ മഅഹു, അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അയിനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ രണ്ടാമനായി, നാലാളിരിക്കുമ്പോ അഞ്ചാമനായി, അഞ്ചാളിരിക്കുമ്പോ ആറാമനായി, നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്. വൈദാ സായക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കും, പറയണം, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണ്. വനഹനു അക്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവരുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് അള്ളാഹു. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും കൂട്ടായി ചെയ്യുന്നതും വീട്ടിൽ ചെയ്യുന്നതും നാട്ടിൽ ചെയ്യുന്നതും റൊട്ടി ചെയ്യുന്നതും കാട്ടി ചെയ്യുന്നതും ഒക്കെ അല്ലാഹു തആല അറിയും. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ അല്ലാഹു അറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് അറിയാതെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ആരാരും അറിയാതെ ചെയ്താലും റബ്ബ് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഈ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ അവന്റെ അറിവിൽ നിന്ന് അവർ ഒന്നും തന്നെ കരസ്ഥമാക്കുന്നില്ല. ഇല്ലാ ബിമാ ഷാ, അവൻ ഉദ്ദേശിച്ചതല്ലാതെ. അള്ളാഹുവിന്റെ അറിവ് എത്ര ഉണ്ട് നമുക്ക് പറഞ്ഞൂടെ? കോടാനുകോടാനുകോടി നക്ഷത്രകോളങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞൂടെ? ചെറു സൂക്ഷ്മജീവികളടക്കം ബാനകളെ പോലെയുള്ള വലിയ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും കോടാനുകോടി ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അറിവ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഈ സമുദ്രങ്ങളായ സമുദ്രങ്ങളും അതുപോലത്തെ ഒരു സമുദ്രങ്ങളെ വെള്ളം മുഴുവൻ മഷിയായി ഉപയോഗിക്കുകയും ഭൂമിയിലെ മരങ്ങളെ മുഴുവൻ പേനയായി ഉപയോഗിച്ചാലും മാനഫിദത്ത് കരിമാത്തുള്ള അള്ളാഹുവിന്റെ വചനം തീരില്ല. ഏ, കാരണം അള്ളാഹുവിന്റെ അപവാദം, ഓരോ തെങ്ങും മറ്റൊരു തെങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ കോടിക്കണക്കായ മനുഷ്യ മക്കളെ മുഴുവൻ സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഒരു അറിവ് എന്തായിരിക്കും? അതിൽ നിന്ന് വളരെ ചെറുതുവമാ ഊത്തിയിട്ടും മിനൽ ഇൽമി ഇല്ല ഖലീല, വളരെ ചെറിയ അറിവേ അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളൂ. വളരെ കുറച്ച് അറിവേ അള്ളാഹു താൻ നമുക്ക് നൽകിയിട്ടുള്ളൂ. മഹാനായ ഹിളർ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം കൂടി ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. ഒരു കാക്ക വന്നിട്ട് കടലിൽ നിന്ന് ഇത്തിരി വെള്ളം ചുണ്ടും എടുത്തിട്ടാണ് പോയി. അപ്പൊ ഹിളർ അലൈഹിസ്സലാം, അദ്ദേഹം പ്രവാചകനാണെന്നും മലക്കാണെന്നും പറഞ്ഞു, ഞാനൊക്കെ മലക്കാന്ന് വെച്ചത്. അങ്ങനത്തെ, അതായത് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുടെ യവനികകൾ മാറ്റിയിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം. ആ ഹിള്ളർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയും, ഇപ്പൊ കാക്ക ഒരു തുള്ളി വെള്ളം കടലിൽ നിർത്തില്ലേ, ഭൂമിയിലെ സമുദ്രങ്ങളായ സമുദ്രങ്ങളിൽ നിന്ന് ഈ എടുത്ത വെള്ളം എത്ര ഉണ്ടാവും? ഇപ്പോ അത്ര പോലും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല, നമുക്ക് രണ്ടുപേർക്കും നൽകിയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമിനും ഹിള്ളർ അലൈഹിസ്സലാമിന് കൂടിയിട്ട് ആകെ തന്ന അറിവ് ഈ സമുദ്രത്തിൽ നിന്ന് കാക്കെടുത്ത വെള്ളത്തിന്റെ അത്ര പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് എത്ര ഉണ്ട്? എന്നിട്ടാണ് നമ്മള് നമുക്കിപ്പോ എന്തറിഞ്ഞൂടെ, ഈ കൊറോണനെ പിടിച്ചു പോലും പിടിച്ചു കെട്ടാൻ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ എപ്പോഴും. ഇതല്ലേ മനുഷ്യൻ ഇന്നിട്ട് ഇത്തിരി പോന്ന ഭൂമിയിലെ ഇത്തിരി നാല് വട്ടം ഭൂമിയിലെ തന്നെ കഥ നമുക്കറിയോ? ഭൂമിയിലെ പല വിമാനങ്ങളും പോയ വഴി തന്നെ നമുക്കറിയില്ല. ഭൂമിയിലെ ചില ഭാഗങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്കില്ല. ഭൂമിയിലെ ആഴക്കടലിന്റെ ഏറ്റവും അടിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. എന്നിട്ടല്ലേ കോടാനു 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 കോടി നക്ഷത്ര കോളങ്ങളിലെയും ജീവൻ ഗ്രഹങ്ങളിലെയും ഒക്കെ അവസ്ഥകളെ കുറിച്ച് എന്തറിയാൻ? അപ്പൊ അള്ളാഹു തആല നൽകിയതിൽ നിന്ന് ഇത്തിരി അറിവ് മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ നമുക്ക് നൽകിയിട്ട്. വല യുഹയ്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു സമാവാത്തി വൽ അർദ് ആകാശഭൂമികളോളം അവന്റെ അധികാരപീഠം ആകാശഭൂമികളോളം വിശാലമാണ്. കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരപീഠം എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു കസേര എന്നാണ് കുർസിക്കാർ. കേവലം ഒരു കസേര ഉദ്ദേശിച്ചല്ല, അള്ളാഹുവിന്റെ പൂർണ്ണമായ പരമാധികാരം എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത്. തഹത്ത കദ്മൈ അള്ളാഹുവിന്റെ കാൽപാദം ഇരിക്കുന്ന ഭാഗമാണ് കുർസി എന്നാണ്. അതിനെക്കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരാള് ഈ കുർസിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏഴാകാശങ്ങൾ ഏഴാകാശങ്ങളും ഏഴാകാശങ്ങളോട് ഭൂമിയെ കണക്ട് ചെയ്താൽ, അല്ല കുർസിയെ കണക്ട് ചെയ്താൽ ഒരു മരുഭൂമിയിൽ ഒരു വളയം ഇട്ടാൽ അത്രയേ ഉള്ളൂ ഏഴാകാശം. കുർസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരുഭൂമിയിൽ ഒരു വളയട്ടാൽ ഈ മരുഭൂമിയും വളയും തമ്മിലുള്ള ബന്ധം എന്ന് ആലോചിച്ച് നോക്കിയ കുർസിനെ സംബന്ധിച്ചിടത്തോളം ഏഴാകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വളയത്തിന്റെ അത്രയേ ഉള്ളൂ. ഇനി അർശിനെ കുർസിനെ താരതമ്യപ്പെടുത്തിയാലോ, ഒരു മരുഭൂമിയിൽ ഒരു വളയം ഇട്ട അത്രേ കുർസിയുള്ളൂ അർശിനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ, ഇപ്പോഴും പ്രപഞ്ചത്തിന്റെ ഒരറ്റം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്രയും പ്രവിശാലമായ ഒരു അധികാര പീഠത്തിലാണ് അല്ലാഹു തആല വിരാജിക്കുന്നത്. അവന്റെ അധികാര സീമകൾ അത്രത്തോളമുണ്ട്. ഒരു ചെറിയ ഏതോ ഒരു പ്രദേശത്തിന്റെ അധികാരിയല്ല, ഈ മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമാധികാരത്തോളം വിശാലമാണ് അല്ലാഹുവിന്റെ രാജപീഠം, അവന്റെ അധികാര ഘടന എന്നാണ് ആയത്തിൽ ആ ഭാഗം ശരിയാണ്. കുറെ പറയേണ്ട കാര്യം ഇനിയൊക്കെ കൂടാതെ പല ഭാഗത്ത് അത് വരുമ്പോ നമുക്ക് മനസ്സിലാവും. തുടർന്ന് പോലെ അവ രണ്ടിനെയും ഈ ആകാശഭൂമികളെ സംരക്ഷിക്കാന്നുള്ളത് അള്ളാഹുവിന് പ്രയാസകരമല്ല, ഭാരമല്ല, ക്ലേശിച്ച് പ്രയാസപ്പെട്ട് തന്നെയാണ് യഹൂദുഹു എന്ന് പറഞ്ഞത്. അതെ, യഹൂദു അള്ളാഹുവിന് അതൊരു പ്രയാസമല്ല. പിന്നെ ഇതാ അറാതെ ചെയ്യുന്ന യക്കൂല ലഹുക്കുൻ പയ്യപ്പു നിന്താകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയതല്ലേ അതൊക്കെ? അതാണ് നമ്മൾ മനസ്സിലാക്കി. ഏതോ പുതിയ ലോകത്തെ മാത്രം നിർണ്ണയിക്കല്ല, ഇവിടുത്തെ സൂക്ഷ്മജീവികളെ ബാക്ടീരിയകളെ അമീബകളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊന്നും അള്ളാഹുവിനൊരു പ്രയാസമില്ല, കാരണം അവൻ അത്രയും ഉന്നതനാണ്. വഹുവൽ അജീയ്, അവൻ അത്രയും ഉന്നതനാണ്. അല്ലാദീം, അത്രയും മഹാനാണ് അള്ളാഹു താല. അള്ളാഹു സുബ്ഹാനഹു വതആല അത്രയും ഉന്നതനാണ്, അത്രയും മഹാനാണ്. അതുകൊണ്ട് ആകാശഭൂമികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമല്ല. ഇതാണ് ഇപ്പൊ തന്നെ ഏകദേശം രണ്ടു മിനിറ്റ് വൈകിക്കുകയാണ്, വളരെ ചുരുക്കിയിട്ട്. ഇത് നിങ്ങൾക്ക് വിശാലമായിട്ട് നമ്മളൊക്കെ എന്റെ പേരിലൊക്കെ തന്നെ യൂട്യൂബിലൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ കാണാൻ കഴിയും, അത് കേട്ടാൽ മതി. അല്ലെങ്കിൽ ഇതന്നെ കുറച്ചും കൂടി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിനെ കുറിച്ചാണ്. നമ്മള് നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളെങ്കിലും ഒരു കാര്യം ധരിക്കണം, വെറുതെ ഓതിയാല് സ്വർഗം കിട്ടുമെന്നൊന്നും വിചാരിച്ചേക്കരുത്. കേവലം ഒരാശയവും ഗ്രഹിക്കാതെ ഇത് ഓതിയാല് പിശാജ് വരില്ല എന്ന് വിചാരിച്ചേക്കരുത്. പകരം ഇത്രയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അഞ്ചു നേരം നിസ്കാരത്തിൽ രാവിലെ വൈകുന്നേരം കിടക്കാൻ നേരത്ത് പാരായണം ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാളെടുത്തിട്ട് ശൈത്താൻ എങ്ങനെ വരാനാ? തന്റെ രഹസ്യവും പരസ്യവും അള്ളാഹും അറിയും. പഠിച്ച തമ്പുരാനാണ് എല്ലാത്തിന്റെയും പരമാധികാരി. എന്റെ മുതലൊക്കെയും അള്ളാഹുവിന്റേതാണ്. അവനല്ലാതെ ജീവിതത്തിൽ ഒരു ഇലാഹുമില്ല. അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അവന്റെ വിജ്ഞാനം വളരെ ഉന്നതമാണ്. ഇതൊക്കെ എന്നും അഞ്ചു നേരവും പ്രഖ്യാപിക്കുന്ന ഒരാളെ, അയാൾക്ക് സ്വർഗം തന്നെയാണ്. അതിനനുസരിച്ചാണ് അയാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്.
ലാ ഇലാഹ എന്നുള്ള ബോധ്യല്ല അയാൾ ജീവിതത്തിൽ പകർത്തുകയാണ്. അയാളുടെ ജീവിതത്തിൽ മറ്റൊരു ഇലാഹിനെയും അവൾ സ്വീകരിക്കുന്നില്ല. അയാൾ തന്റെ മുന്നിൽ താൻ അള്ളാഹുവിന്റെ മുന്നിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുകയാണ്. അയാളടുത്തേക്ക് ഒരു പിശാചും വരില്ല. അയാൾക്ക് മരണമല്ലാതെ സ്വർഗം കിട്ടാൻ ഒരു തടസ്സവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇടക്ക് പാരായണം ചെയ്യുകയും അതിന്റെ ആശയം ഗ്രഹിക്കുകയും ആ ആശയത്തിനനുസരിച്ച് അള്ളാഹുമായുള്ള ഒരു മഹയത്ത് ബന്ധം ശക്തിപ്പെടുത്തുകയും അള്ളാഹ് അല്ലാ എന്നുള്ളൊരു വിചാരം, എന്ത് പറഞ്ഞാലും നമ്മൾ വായിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും ഉള്ള ദിക്ർ നിർഗളിച്ചുകൊണ്ടിരിക്കണം. പടച്ചവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അവന്റെ മുമ്പിലാണ് നാളെ കയ്യും കെട്ടി പോയി നിൽക്കേണ്ടത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. അതാണ് ഈ ആയത്ത് വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇത് ഇത്ര തന്നെ ഈ ഒരാഴ്ച ഇപ്പം നിൽക്കാൻ, രണ്ട് ചെറിയ ആഴ്ച എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതന്നെ നമുക്ക് അധികം വിശദീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനിയുള്ള വിശദീകരണങ്ങളൊക്കെ ഈ ആയത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തന്നെയാണ് ഇനി സൂറത്തുകളുടെ ഒപ്പത. ഇത് നമുക്ക് ഈ അൽബക്കറ സൂറത്താണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആലി ഇംറാൻ സൂറത്ത് ആരംഭിക്കുമ്പോൾ തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നമുക്കത് വിശദീകരിക്കാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ ഉറപ്പ് തരണം, ഞാനും നിങ്ങളും ഉറപ്പ് തരണം. എന്ത്, ഇന്ന് തന്നെ ആയത്തിനെ കുറിച്ച് പഠിക്കാത്തവര് ഇരുന്ന് കുത്തിരുന്ന് ആഴ്ച ഒമ്പത് തന്നെ അഞ്ചു അരമണിക്കൂർ ഇരുന്നാ പഠിക്കാവുന്നുള്ളൂ. കാണാതെ പഠിക്കുക, അതിന്റെ അർത്ഥം കാണാതെ പഠിക്കുക, അർത്ഥം നിർബന്ധമായും കാണാതെ പഠിക്കുക. നന്നായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് അർത്ഥം പഠിക്കുക. അർത്ഥം പഠിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്നും കിടക്കാൻ നേരത്തും രാവിലെയും വൈകുന്നേരവും നിസ്കാരത്തിന് ശേഷം ഒക്കെ ആയത്തിനെ കുറിച്ച് പാരായണം ചെയ്യാം. ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് പാരായണം ചെയ്യാം. നമുക്ക് ഈമാൻ വർദ്ധിക്കാനും പിശാചിനെ ഓടിക്കാനും ഒക്കെ ഈ ആയത്തെ നമുക്ക് ഉപകരിക്കും. ജീവിതത്തിൽ അതിനനുസരിച്ചൊരു പ്രഖ്യാപനം, ഒരു ഈമാനികമായ ഒരു ജീവിത പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധ്യമായി തീരുകയും ചെയ്യണം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ രണ്ട് ജുസയിലേക്ക് കടന്നു. രണ്ട് ജുസ കഴിഞ്ഞു, മൂന്നാമത്തെ ജുസയിലാണ്. നമ്മൾ മൂന്നാമത്തെ മാസത്തിലുമാണ്. ഇൻഷാല്ലാ അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനെ കൂടുതൽ പഠിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, റമദാൻ മാസത്തിൽ ആണ് ഇനി നമ്മൾ സമയത്തിന് മാറ്റം വരുത്തുന്നുള്ളൂ. റമദാൻ മാസത്തിൽ ഇൻഷാല്ലാ 5:45 ക്ലാസ് ആരംഭിക്കും. 5 മണിക്ക് സുബഹിയാണ്. 5:45 ക്ലാസ് ആരംഭിച്ചിട്ട് 6:30 അവസാനിക്കും. 6:30 ശേഷം ഉറങ്ങിയാൽ മതി. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഉറക്കാണ് റമദാൻ മാസത്തിൽ എല്ലാവർക്കും. പക്ഷെ 6:30 ഉറങ്ങിയാൽ മതി. ഖുർആൻ പഠിക്കണ ഒരാളും 6:30 മുമ്പ് ഉറങ്ങണ്ട. ഉറക്കം തൂങ്ങി വേണ്ട, സിനത്ത് വേണ്ട. എന്നിട്ട് എന്ത് വേണം, നല്ല ചൊടിയോടുകൂടി 6:30 വരെ ഖുർആൻ പഠിച്ചിട്ട് അങ്ങോട്ട് വേണമെങ്കിൽ ഉറങ്ങി, ഉറങ്ങാതിരിക്കുക എന്തെങ്കിലും ചെയ്തോളൂ. പക്ഷെ മുടങ്ങരുത്. ഖുർആൻ റമദാൻ മാസത്തിൽ എല്ലാവരും പഠിക്കണം എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മാഇൻ. അള്ളാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹ് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന് അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, നിന്നെ മാത്രം ഇലാഹാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നതുകൊണ്ട് എന്റെ രോഗങ്ങൾ ശിഫയാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ സഹോദരൻ അൻവർ സാജേ ആശുപത്രിയിൽ രോഗിയായി കിടക്കുകയാണ്. സ്ട്രോക്ക് വന്നിട്ട് അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ. നാഥാ, ഞങ്ങളുടെ മക്കളെ, ഇണകളെ നീ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കി തീർക്കുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമാറാകണേ. വിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ആയത്തുൽ കുർസിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് നീ നൽകണേ നാഥാ. ആയത്തുൽ കുർസി വാഗ്ദാനം ചെയ്യുന്ന സ്വർഗപ്രവേശനം ഞങ്ങൾക്ക് നീ നൽകണേ നാഥാ. സകല പൈശാചിക ദുർവൃത്തിയിൽ നിന്നും അല്ലാ അല്ലാ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിന ളിയാഅ വലി അബ്സാരിന ദലാഅ വലി അസ്ഖാമിന ദവാഅ വലി ദുനൂബിന മുഖ്തിസ വനി നാരി മുഖ്ലിസ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂലന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളിനി 10 മിനിറ്റ് നേരം തിരക്കില്ലാത്ത ആളുകൾക്ക് പല കാര്യങ്ങളും ചോദിക്കാനോ, അല്ലെങ്കിൽ ഉസ്താദുമാരായിട്ട് ഇന്നിട്ട് മാത്രമല്ല രണ്ട് ഉസ്താദുമാരായിട്ടൊക്കെ സംവദിക്കാനൊക്കെ ഉള്ള ഒരു അവസരം നമ്മൾ ഇന്നു മുതൽ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിലേ വേണ്ടു, ഇല്ലെങ്കിൽ വേഗം അവസാനിപ്പിക്കുകയും ചെയ്യാം.